തിരുവചനത്തില് രണ്ട് കാര്യങ്ങളോടാണ് ക്രിസ്ത്യൻ ജീവിതത്തെ ഓർമ്മിച്ചിരിക്കുന്നത്. ഒന്ന്, ക്രിസ്ത്യൻ ജീവിതത്തെ ഒരോട്ടത്തോട്, റണ്ണിംഗ് ദ റേസ്, ഒരോട്ടത്തോട് സാദൃശ്യപ്പെടുത്തി പറയുമ്പോൾ, മറ്റൊരു ഭാഗത്ത് ക്രിസ്ത്യ ജീവിതത്തെ ഒരു യുദ്ധത്തോടാണ് സാദൃശ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് തന്റെ അവസാന ലെറ്ററിൽ പറയുന്നത്, ഞാൻ നല്ല ഓട്ടം ഓടി നല്ല യുദ്ധം ചെയ്യും. ഈ ഓട്ടത്തിനും ഈ യുദ്ധത്തിനും ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായി വരുന്നൊരു കാര്യം, നമുക്കൊരു ഉത്സാഹം ആവശ്യമാണ് ഓടാനായിട്ട്. 100 മീറ്റർ ഓട്ടത്തെക്കുറിച്ചല്ല ബൈബിൾ പറയുന്നത്, ഒരു നീണ്ട മാരത്തൻ ഓട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ, ഓട്ടക്കളത്തിൽ ഓടുന്നവർ ചിലപ്പോൾ ക്ഷീണിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അനേക നാളുകളായി യുദ്ധം ചെയ്ത് ചിലപ്പോൾ ശത്രുവിന്റെ ഭാഗത്തു നിന്നുള്ള പോരാട്ടങ്ങൾ വർദ്ധിക്കുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ ഹെബ്രായ സഭ അവരനേക കഷ്ടങ്ങളുടെ കടന്നുപോയതായിട്ട് നമ്മൾ കാണുന്നു. ഈവൻ സമ്പത്തുകൾ പോലും മോഷ്ടിക്കപ്പെട്ടതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. ആ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങളെ മുറുകെ പിടിക്കണമെന്ന് പറയുന്നു. ചില കാര്യങ്ങളെ മുറുകെ പിടിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഹോൾഡ് ഓൺ, ആ കാര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകാനായിട്ട് എന്ന് ദൈവത്തിന്റെ വചനം അവരെ ഉത്സാഹിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്ന സഹോദരങ്ങളെ. നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഈ സമയത്തെക്കുറിച്ച് ബൈബിൾ വിളിക്കുന്നത് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. എനിക്കറിയാം, എന്നെ കേൾക്കുന്ന അനേകർ അനവിധമായിരിക്കുന്ന പ്രശ്നങ്ങളോടെയും ആത്മീയത്തിലായിക്കോട്ടെ, ഭൗതികത്തിലായിക്കോട്ടെ, ശാരീരികമായിക്കോട്ടെ, മാനസികമായിക്കോട്ടെ, നമ്മെ ക്ഷീണിപ്പിക്കുന്ന അനേക കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ചില കാര്യങ്ങളെ മുറുകെ പിടിക്കാനായിട്ട് നമ്മളെ പ്രബോധിപ്പിക്കുന്നുണ്ട്. നമുക്ക് വായിക്കാം ഹെബ്രായലേഖനം 3-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നാം ഒരു കാര്യത്തെ മുറുകെ പിടിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഉത്സാഹിപ്പിക്കുന്നു. പെട്ടെന്ന് വായിച്ചാൽ നമുക്ക് വേഗത്തിൽ ചില വചനങ്ങളെ വായിക്കാം. ഹെബ്രായലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം,
ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ.
അതെ,
പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാണ്.
ഇംഗ്ലീഷിൽ പറയുകയാണ്, ഇഫ് യു ഹോൾഡ് ഫാസ്റ്റ് ദ കോൺഫിഡൻസ് ആൻഡ് ദ റിജോയ്സിംഗ് ഓഫ് ദ ഹോപ്പ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രത്യാശ, ഒരു പ്രത്യാശയുടെ ധൈര്യം എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമെന്നും തന്റെ രാജ്യം സ്ഥാപിക്കുമെന്നും ഒരു നിത്യമായ ജീവിതം ഒരു ദൈവവൈതലിൽ ഉണ്ട് എന്ന ഒരു പ്രത്യാശയുടെ ധൈര്യത്തെ ഒരു ദൈവവൈതൽ മുറുക്കി പിടിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ക്ഷീണിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത് പറയുകയാണ്, റിജോയ്സിംഗ് ഇൻ ദ ഹോപ്പ്. ആ പ്രത്യാശ നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷിക്കൂടെ വേണമെന്ന് വചനം പറയുന്നു. വീണ്ടും വായിക്കാം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, ആദ്യവിശ്വാസം അവസാനത്തോളം. നമുക്ക് ആദ്യമുണ്ടായിരുന്ന ഒരു വിശ്വാസത്തെ പകുതി വഴി കിട്ടിച്ചു പോകാനല്ല, അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, പ്രത്യാശയുടെ ധൈര്യത്തെ നമുക്ക് മുറുകെ പിടിക്കാം, ആദ്യവിശ്വാസത്തെ നമുക്ക് അവസാനത്തോളം മുറുകെ പിടിക്കാം. വീണ്ടും അതിന്റെ 3-ാം അധ്യായത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. നാം നമ്മുടെ സ്വീകാര്യം, ഇവിടെ സ്വീകാര്യം എന്ന് പറയുന്നത് ലെറ്റ് അസ് ഹോൾഡ് ഫാസ്റ്റ് അവർ പൊസിഷൻ, നമ്മുടെ ആ ഒരു പ്രൊഫഷൻ, നമ്മുടെ ആ ഫെയ്ത്ത്, അല്ലെങ്കിൽ നമ്മുടെ ആ പ്രത്യാശ, നമ്മൾ അതിനെ മുറുകെ പിടിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഉത്സാഹിപ്പിക്കുകയാണ്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ക്ഷീണിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. 10-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം, 10-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം, വീണ്ടും പറയുകയാണ്, പ്രത്യാശയുടെ സ്വീകാരം. അതായത് പ്രത്യാശ സ്വീകാരം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ആ വിശ്വാസം, നമ്മുടെ ആ പ്രത്യാശ, അതിനെ എന്ത് ചെയ്യണം? നാം വിട്ടുകളയരുത്, അതിനെ മുറുകെ പിടിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ഉള്ളിൽ പകർന്നു തന്നിരിക്കുന്ന പ്രത്യാശ, ദൈവം നമ്മുടെ ഉള്ളിൽ പകർന്നു തന്നിരിക്കുന്ന ആ ഒരു ഫെയ്ത്ത്, അത് നാം അവസാനത്തോളം മുറുകെ പിടിക്കണമെന്ന് ദൈവത്തിൽ നമ്മളെ ഉത്സാഹിപ്പിക്കണം. കാരണം എന്താണെന്നറിയാമോ? വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. പ്രിയമുള്ളവരെ, ഹെബ്രായ ലേഖനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവം നമ്മെ ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകുന്ന ഒരു കാര്യം ഒരു ധൈര്യമാണ്. അനേകമായിരിക്കുന്ന പ്രതിസന്ധികൾ ഒന്നിനു പുറകെ, ആത്മീയ ജീവിതത്തിലായിരിക്കാം, പിശാചിന്റെ പോരാട്ടങ്ങളായിരിക്കാം, പാപത്തിന്റെ പ്രലോഭനങ്ങളായിരിക്കാം, എനിക്കറിയില്ല നിങ്ങൾ എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്. പക്ഷെ ആ സമയത്തൊക്കെയും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, മഹാപ്രതിഫലമുള്ള നമ്മുടെ ധൈര്യം നിങ്ങൾ തള്ളിക്കളയുക. ആലയം പണിയാനായിട്ട് സെരുബാബേല് ക്ഷണിച്ചപ്പോൾ ദൈവമാണ് പറഞ്ഞ ഒരേ ഒരു വാക്ക് എന്താണെന്നറിയാമോ? ഇപ്പോഴും സെരുബാബേല് ധൈര്യപ്പെടുക. ഈ ധൈര്യം നമുക്ക് കുറഞ്ഞു പോയാൽ നമ്മൾ ഓട്ടത്തിൽ ക്ഷീണിച്ച് നമ്മൾ തളർന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. യുദ്ധം ചെയ്യുന്നത് മതിയാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ധൈര്യം, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഒരു കറേജിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. ദൈവം നമ്മുടെ ഉള്ളിൽ പകർന്നു തന്നിരിക്കുന്ന ഈ ധൈര്യം, നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുക. അപ്പോസ്തല പ്രവൃത്തികളിൽ വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ സുന്ദരമെന്ന ഗോപുരപടിവാദത്തിൽ ഇരുന്നവനെ പത്രോസ് യോഹന്നാൻ എഴുന്നേപ്പിച്ചു. അവരെ തടവിലാക്കുന്ന സമയത്ത് ജനം ആശ്ചര്യപ്പെട്ടത് അവന്റെ സൗഖ്യം കണ്ട് മാത്രമല്ല, അവർ അപ്പോസ്തലന്മാരുടെ ധൈര്യം കാണുകയാണ്. സ്തേഫാനോസിനെ നിങ്ങൾ നോക്കുക, സ്തേഫാനോസിനെ മരണത്തിനായി കൊണ്ടുപോകുമ്പോഴും അവന്റെ മുഖത്ത് പ്രതിഫലിച്ചിരുന്ന ധൈര്യം ശൗലിനെ പോലെ പിടിച്ചുലിക്കുന്നതിന് വിശ്വസിക്കുക. പൗലോസ് ജയിലിൽ കിടക്കുമ്പോൾ കർത്താവ് അവന്റെ അടുക്കൽ നിന്നിട്ട് പറഞ്ഞു, ധൈര്യമായിരിക്കുക, നീ കൈസറിന് മുമ്പിൽ നിൽക്കേണ്ടതാകും. പ്രിയമുള്ളവരെ, തിരുവനന്തപുരത്തുടനീളം ദൈവം തന്റെ ദാസന്മാരെ ബലപ്പെടുത്തിയത്, അപ്പോസ്തലന്മാരെ ബലപ്പെടുത്തിയത്, ദൈവത്തിന്റെ സഭയെ ബലപ്പെടുത്തിയത് ധൈര്യമുള്ളവരായിരിക്കുക, അല്ലെങ്കിൽ ഉറപ്പുള്ളവരായിരിക്കുക. ജോഷുവയുടെ പുസ്തകത്തിൽ പറഞ്ഞു, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. പ്രിയമുള്ളവർ, ഈ ധൈര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. നാം മുമ്പേ പാടിയതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് പകരപ്പെടുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ അതിധൈര്യമുള്ളവരായി തീരും. അതിനുവേണ്ടി അതിനെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഹെബ്രായലേഖനം വായിക്കാം. അതെ, ഒന്നാം അധ്യായം ഹെബ്രായലേഖനം അതിന്റെ നാലാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 15-ഉം 16-ഉം. പ്രിയമുള്ളവരെ, അവിടെ പറയുന്ന ഒരു കാര്യം ഇനി നിങ്ങൾ എല്ലാവരും കൂടെ ശ്രദ്ധിക്കുക. നമുക്കറിയാവുന്ന വചനമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഒന്നാമതായി നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ എവിടേക്കാണ് ഓടുന്നത്? നമ്മുടെ തന്നെ ചോദിക്കാം. നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു പ്രതിസന്ധി ഉണ്ടായി, ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നമ്മൾ ആരുടെ അടുക്കലേക്കാണ് ആദ്യം ചെല്ലുന്നത്? നമുക്ക് രോഗമുണ്ടാകുമ്പോൾ നമ്മൾ ഡോക്ടറെ കുറിച്ചാണ് ആദ്യം ചിന്തിക്കുന്നത്, ഡോക്ടറെ അടുത്ത് പോകുന്നത് തെറ്റില്ല. നമുക്കൊരു പ്രയാസമുണ്ടാകുമ്പോൾ മനുഷ്യരായ ആരെന്നെ സഹായിക്കുന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ബൈബിൾ നമ്മെ, ഈ തിരുവനന്തപുരം നമ്മൾ ഉത്സാഹിക്കുക എന്താണെന്നറിയാമോ? കരുണ ലഭിക്കുവാനും പിന്നെ തക്ക സമയത്ത്, നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കണം, തത്സമയം സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നമ്മൾ എവിടെ ചെല്ലണം, എങ്ങനെ ചെല്ലണം? നിങ്ങൾ ആ വാക്ക് നിറച്ച് പറഞ്ഞാൽ എങ്ങനെ ചെല്ലണം? ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലണം. ആ വാക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സഹോദരങ്ങളെ. ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അരികിൽ നാം ഓടിച്ചെല്ലുമ്പോൾ ദൈവം ചില കാര്യങ്ങൾ അവിടെ ചെയ്യും, ദൈവം ചില കാര്യങ്ങൾ അവിടെ ചെയ്യും. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ കാണുന്നത്, ഒരു പ്രസംഗം നമ്മൾ നാലാം അധ്യായത്തിൽ കാണുമ്പോൾ അവരിങ്ങനെയാണ്, പ്രതികളെ പ്രാർത്ഥന ശ്രദ്ധിക്കണം, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ, ഓർക്കുന്നുണ്ടോ? സൗഖ്യമാക്കാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും പിന്നെ അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കേണ്ടതിനായും പിന്നെ നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിച്ചു. പ്രിയമുള്ളവരെ, ഈ ധൈര്യം നമുക്ക് ലഭിക്കണമെങ്കിൽ ഞാൻ പറയുന്ന നമ്മുടെ മാനുഷികമായിട്ടുള്ള ഒരു ഉറപ്പിനെ കുറിച്ചല്ല. ഇംഗ്ലീഷിൽ കോൺഫിഡൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ ഒരു കോൺഫിഡൻസ് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മധ്യത്തില്, പിശാചുമായിട്ടുള്ള യുദ്ധത്തിന്റെ മധ്യത്തില്, ലോകവുമായിട്ടുള്ള ഫൈറ്റിന്റെ മധ്യത്തില് നമുക്ക് ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ലഭിക്കണമെങ്കിൽ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കും. നിങ്ങളൊരു സ്വന്തമായിട്ട് എത്ര എന്താ പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ഉള്ള വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ശ്രദ്ധിക്കുക, വരും കാലങ്ങളിലെ ദുർഘട സമയങ്ങളിൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുകയില്ല. പ്രഭുവേ, ഞാൻ നിങ്ങളോട് എളുപ്പത്തിൽ ഒരു വഴി പറഞ്ഞുതരാം. നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, ഒരു പ്രതിസന്ധി ആയിക്കോട്ടെ എന്നുമായിക്കോട്ടെ സഹോദരങ്ങളെ, നിങ്ങൾ മുറിയടച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയത്തില്ല. പ്രസലോണ എന്തുമായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന എന്ത് കാര്യമായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, പൗലോസ് ശീലാസ് നിങ്ങൾ നോക്കുക, അവരെ ചങ്ങലകളെ കൂട്ടപ്പെട്ട് കിടക്കുമ്പോഴും അവരെ കാലാമത്തിലിട്ട് കൂട്ടിയിരിക്കുമ്പോഴും പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു. അവരാ രാത്രിയിൽ കർത്താവിന്റെ കൃപാസനത്തിന് അരികിലേക്ക് കടന്നു എന്നതായിട്ട് ഒരു ചങ്ങല പൊട്ടിയതല്ല അവിടുത്തെ വിഷയം. അവർ കർത്താവിന്റെ ത്രോൺ ഓഫ് ഗ്രേസ്, കർത്താവിന്റെ കൃപാസനത്തിന്റെ അരികിലേക്ക് അവർ ചെന്ന് അവർ പ്രാർത്ഥിച്ചു. പ്രിയമുള്ള ദൈവം സൂപ്പർനാച്ചുറൽ ചില കാര്യങ്ങൾ ചെയ്തു. ഇനി പത്രോസ് ഏരി കിടക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കുക, സഭ എവിടെ പോകണം, ആരെ റെക്കമെന്റ് ചെയ്യണം, ആരെ കണ്ടു വേണം പത്രോസ്. പക്ഷെ സഭ എന്തെന്നറിയോ, സഭ ഒരുമിച്ച് കൃപാസനത്തിന്റെ അരികിലേക്ക് ചെന്നപ്പോൾ ദൈവം തന്റെ ദൂതനെ അയച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. നിങ്ങളെ ഈശാനങ്ങളിലെ കുറിച്ചോ അപ്പോസ്തലപ്രവൃത്തിയിലെ ഏഴവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക, അവരെല്ലായ്പ്പോഴും കൃപാസനത്തിന്റെ അരികിലേക്ക് ചെല്ലുന്നവരായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളൊരു ബലഹീന മനുഷ്യനായിരിക്കും. ഒരു മനുഷ്യന്റെ ഒരു വാക്ക് നിങ്ങളുടെ മനസ്സിടിച്ചു കളയും. നാട്ടിൽ നിന്ന് വരുന്ന ഒരു ടെലിഫോൺ കോൾ നിങ്ങളെ ആഴ്ചകളോളം നിരാശരാക്കും. നിങ്ങളുടെ ഓഫീസിൽ ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ മറുത്തു പറയുമ്പോൾ നിങ്ങൾ നിരാശയുള്ളവനായി ടെൻഷൻ അടിച്ച് പുറത്തേക്ക് വരും. പക്ഷെ നിങ്ങൾ കൃപാസനത്തിന്റെ അരികിലേക്ക് ചെല്ലുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ധൈര്യമുള്ള വ്യക്തിയായിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥന അതാണ് നമ്മൾ പാടിയ ദിനവും മനമേ തത്സമയം, പിന്നെ പറഞ്ഞാട്ടെ വൻകൃപകളെ പ്രാപിക്കുവാൻ, പിന്നെ അതിധൈര്യമായി കൃപാസനത്തിന്റെ അരികിലേക്ക് എപ്പോൾ ചെല്ലണം, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എന്ന് പ്രിയമുള്ളവരെ, എടപിടിക്കോസർ എന്ന് പറയുന്ന കർത്താവിന്റെ ഒരു ദൈവ മനുഷ്യന്റെ ജീവിതത്തിലെ ചില കാര്യങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലന്മാരുടെ കാലത്ത് മാത്രമല്ല, അതിനുശേഷമുള്ള കാലത്തും പ്രാർത്ഥനയിൽ കൃപാസനത്തിന്റെ അരികിലേക്ക് വന്ന് ജീവിതത്തിൽ ദൈവകത ചെയ്ത് ജയം പ്രാപിച്ച ഒരു കൂട്ടം മനുഷ്യരുണ്ട്. ശ്രദ്ധിക്കുക, ഒരിക്കലും ഒരാൾ അദ്ദേഹത്തിലൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിരുന്നു. അദ്ദേഹം മുട്ടുകുത്തിയാണ് പ്രാർത്ഥിച്ചത്. മറ്റയാൾ വിചാരിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ചതുകൊണ്ട് അഞ്ചു മിനിറ്റ് പ്രാർത്ഥന തീരുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. എന്നാൽ ആ പ്രാർത്ഥന അരമണിക്കൂറോളം തുടർന്നുപോയി. മറ്റയാളിലേക്ക് കണ്ണുകൾ നോക്കുന്നുണ്ട്, ഈ മനുഷ്യനിപ്പോൾ പ്രാർത്ഥന നിർത്തുവോ. പക്ഷെ അദ്ദേഹം കൃപാസനത്തിന് അരികിലേക്ക് ചെന്ന് ധൈര്യത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സമയത്ത് അവരുടെ ഒരു കോർപ്പറേറ്റ് ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥന അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ അത്യാവശ്യമായിട്ടൊരു ഫോൺ വന്നു, അദ്ദേഹം സാറിന് എടുക്കുന്നതല്ല. അദ്ദേഹം പ്രാർത്ഥന ഇടയ്ക്ക് വെച്ച് നിർത്തി ആ ഫോൺ എടുത്തു. തിരിച്ചു വന്നിട്ട് അദ്ദേഹം പ്രാർത്ഥന തുടങ്ങി, കർത്താവേ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ അതിന്റെ ബാക്കിയായിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു തുടങ്ങി. ഒരിക്കലും അവരുടെ ചർച്ചില് ചില അലങ്കാര ബൾബുകൾ മേടിക്കേണ്ട ഒരു ആവശ്യം വന്നു. അപ്പൊ അവർ പറഞ്ഞു, ചർച്ചയുള്ളവർ പറഞ്ഞു, നമുക്ക് മാർക്കറ്റിലേക്ക് പോയി ചില ബൾബുകൾ മേടിക്കാം. അദ്ദേഹം പറഞ്ഞ് പ്രാർത്ഥിക്കാം, കർത്താവേ ബൾബുകളെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് വലിയ ജ്ഞാനമില്ല, നീ ഞങ്ങൾക്ക് ഈ ചർച്ചിലെ ബൾബുകൾ മേടിക്കാനുള്ള ജ്ഞാനം
നീ തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് മനുഷ്യർ ഇറങ്ങി പുറപ്പെട്ടത്. നമ്മൾ പ്രാർത്ഥന മനുഷ്യരാണോ ഇല്ലയോ എന്നറിയാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ, ദ ലീസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്സ്, നമ്മൾ കർത്താവിന്റെ അടുത്ത് ചെല്ലുന്നവരാണെങ്കിൽ നമ്മൾ ധൈര്യമുള്ളവരായിരിക്കും. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറ്റാൻ പ്രവർത്തനമുള്ളവരെ, നിങ്ങൾ ഓഫീസിലായിരിക്കുമ്പോൾ, നിങ്ങളുടെ വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾ ഒരുപക്ഷെ നടന്ന് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ, ഒരു കാര്യം ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്, അതിധൈര്യമായി കൃപാസനത്തിന്റെ അരികിലേക്ക് ചെന്നിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ ഞാൻ ആ ഷോപ്പിലേക്ക് പോവുകയാണ്, അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ അനേക സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്, എന്റെ കയ്യിൽ കുറച്ച് പൈസയുമുണ്ട്, ഇതെങ്ങനെ ചെലവഴിക്കണം എന്നുള്ള ജ്ഞാനം എനിക്കില്ല, ഞാൻ കൃപാസനത്തിന് അരികിലേക്ക് ഓടി വരികയാണ്, അവിടെ ദൈവം തക്ക സമയത്ത് ദൈവം നമുക്ക് കൃപ തരും. പ്രൈസ് ദ ലോർഡ്. ചിന്താമണി എന്ന് പറയുന്ന സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവമനുഷ്യൻ ജീവിച്ചിരുന്നു. അദ്ദേഹം വിശ്വാസത്തിൽ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഗസ്റ്റുകൾ വരുമ്പോൾ ചിലപ്പോൾ ആ വീട്ടിൽ പൈസ കാണത്തില്ല. അദ്ദേഹം തന്റെ സഹപ്രവർത്തകർ പറയും, ആ സഹപ്രവർത്തകർ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കൂ, സാധനങ്ങൾ മേടിക്കണ്ടേ? അപ്പൊ അദ്ദേഹം പറയും, പൈസ മോഞ്ഞിരിപ്പുണ്ട്. അപ്പൊ അവിടെ കൂടെയുള്ള ചിന്തിക്കും, തട്ടുമ്പോൾ തന്നിരിപ്പുണ്ട്, പൈസ. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ സ്ഥലമുണ്ട് അവിടെ. അദ്ദേഹം പറയുന്നത് സ്വർഗീയ ഭണ്ഡാരത്തിൽ, സ്വർഗീയ അപ്പച്ചനകയിലുള്ള കാര്യം അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വേണ്ടി പ്രാർത്ഥിക്കാൻ കടന്നു പോകും, ആ സമയത്ത് ഒരു കാളവണ്ടിയിലോ ഏതെങ്കിലും വാഹനത്തിൽ അവിടേക്ക് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചേരും. പ്രൈസലോട്, ഇതാണ് കൃപാസനത്തിന്റെ അരികിലേക്ക് ചെല്ലുന്ന ജീവിതം. എത്രയോ ഭാഗ്യകരമായ ജീവിതം. ഈ ലോകത്തിൽ ഏറ്റവും സുരക്ഷിതമുള്ള ജീവിതം ഞാൻ പറയാം. നിങ്ങളൊരുപക്ഷെ മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ളയാളായിരിക്കാം, നിങ്ങളുടെ കാറും നിങ്ങളുടെ വീടും നിങ്ങളുടെ സകല നിക്ഷേപ വ്യക്തിയായിരിക്കാം, പക്ഷെ വിശ്വാസ ജീവിതത്തിന്റെ അത്രയും, ദ ഫെയ്ത്ത് ലൈഫ്, വിശ്വാസ ജീവിതം. നിങ്ങൾ വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ശ്രദ്ധിക്കുക, വിശ്വാസ ജീവിതം. അതുകൊണ്ടാണ് നമ്മൾ പാടിയത്, ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യമുള്ള ജീവിതം. എന്തിനാ ഉള്ളത്? വേറെ ഇല്ലെന്ന് പാടാൻ സാധിക്കാൻ. ഒന്നാമത് ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നാം കൃപാസനത്തിന്റെ അരികിലേക്ക് ചെല്ലുന്ന വ്യക്തിയായിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ധൈര്യം ക്ഷയിച്ചപ്പോൾ പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ളവൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും അകമുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടത സഹിക്കുന്നെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, വീണുകിടക്കുന്നവരെങ്കിൽ നശിച്ചു പോകുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നെങ്കിൽ ഉപേക്ഷിക്കപ്പെടുന്നില്ല. യേശുവിന്റെ മരണം, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ഞങ്ങൾ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം പറയുകയാണ്, പ്രിയമുള്ളവരെ, നമ്മുടെ മഹാപ്രതിഫലമുള്ള ധൈര്യം. നമുക്ക് ആ വാക്യം വായിക്കാം, ഹെബ്രാലേഖനം 10-ാം അധ്യായം അതിന്റെ 32 മുതൽ ആർക്കെങ്കിലും ഉറക്കെ വായിക്കാം. ഹെബ്രാലേഖനം 10-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം മുതൽ.
എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം,
ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് ലൈറ്റ് കിട്ടിയ ശേഷം, ലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എന്ത് സംഭവിച്ചു? നിന്ദകളുണ്ടായിരുന്നു, പിന്നെ പീഡകളുണ്ടായിരുന്നു, പിന്നെ ആണ്ട് കൂത്തുകാഴ്ചയായിട്ട് ഈ ജനം ഭവിച്ചു. ആവാ കഷ്ടങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഹെബ്രായ സഭ കൂട്ടാളികളായി തീർന്നു. അടുത്തത്, ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെയധികം പോരാട്ടം കഴിച്ച പൂർവ്വകാലത്തെ നിങ്ങൾ ഓർത്തുകൊള്ളണം. അടുത്തത്, തടവുകാരോട് ആ സഭ കൂട്ടായ്മ കാണിച്ചു. പിന്നെ ഓ ഹല്ലേലൂയ, എനിക്ക് ആ ഫ്രേസ് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് ഒന്നുകൂടെ പറഞ്ഞാട്ടെ, സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത്. നമ്മൾ എന്താ പറയുന്നത്? എനിക്കാ ഒരു ഉത്തമ സമ്പത്ത് നമ്മൾ പാടാറുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അവർക്കതിനെക്കുറിച്ച് ഉറപ്പുണ്ടായിരുന്നു. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്നറിഞ്ഞിട്ട് സമ്പത്തുകളുടെ അപകാരം എങ്ങനെ സഹിച്ചു? സന്തോഷത്തോടെ സഹിച്ചു. അടുത്ത വചനം, ഗ്രേറ്റ് റിവാർഡ് എന്നാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്, റിച്ച്ലി റിവാർഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം നിങ്ങൾ തള്ളിക്കളയരുത്. അടുത്തത്, നമ്മുടെ ഹൃദയത്തിലെ വാക്യങ്ങളെ കുറിച്ചിട്ട് കൊള്ളുക, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ നമുക്ക് സഹിഷ്ണത ആവശ്യമാണ്. അടുത്തത്, ഓ ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് ആര് വരും? വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. അടുത്ത വചനം,
എല്ലാവരും ഹൃദയത്തെ കുറിച്ചിട്ട് കൊള്ളുക, മൈ റൈച്ചസ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവന് പ്രസാദമില്ല. നാമോനാശത്തിലേക്ക് പിന്മാറുന്ന കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലെ യാത്രയാക്കും. നമുക്കറിയാം ഒരു ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഞാൻ പറയും, നമുക്ക് ആ ഒരു ഉത്സാഹം നമുക്ക് തിരിച്ചു കിട്ടണം, നമ്മുടെ ഒരു എന്തൂസിയാസം നമുക്ക് തിരിച്ചു കിട്ടണം. കർത്താവിന്റെ നാമത്തെ പ്രതിയുള്ള നമ്മുടെ ആ ഒരു ഒരു എന്നാ പറയുന്നേ ആ അത് തിരിച്ചു കിട്ടണം. എന്തെന്നറിയാമോ, ശ്രദ്ധിക്കുക, തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ പ്രാർത്ഥിക്കാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും ഞായറാഴ്ച കിട്ടുകയല്ല. അതിധൈര്യമായിട്ട് കൃപാസനത്തിന്റെ അരികിലേക്ക് എപ്പോഴും ചെല്ലുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ ഒരു ജോയ്, നമ്മുടെ പറഞ്ഞ പോലെ ആ ഒരു ജോയ് ലഭിക്കുകയുള്ളൂ, ആ ഒരു സമാധാനം ലഭിക്കുകയുള്ളൂ, ആ ഒരു സന്തോഷം ലഭിക്കുകയുള്ളൂ. ഈ സഭയിൽ ഞങ്ങൾ ഏകദേശം 16 വർഷങ്ങളായി കാണുന്ന അനേകരുണ്ട്. ഏറ്റവും സന്തോഷമുള്ള കുടുംബങ്ങൾ പലപ്പോഴും ഏറ്റവും പ്രശ്നങ്ങളുള്ള കുടുംബങ്ങളാണ്. അനേകം പ്രശ്നങ്ങളില്ലാത്തവര് ഡള്ളായിട്ട് നിരാശരായിട്ട് എന്ന് പറഞ്ഞാൽ ജീവിതത്തില് എന്തിനാണ് ഈ വിശ്വാസി വന്നത് പോലെ ചിന്തിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ചിലരെ ഞാൻ കർത്താവിന്റെ നാമത്തിനടുത്ത് പറയുകയാണ്, അവരുടെ കുടുംബങ്ങളിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുകയാണ്. കാരണം സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരൻ, ഞാൻ നിന്നെ ഉത്സാഹിപ്പിക്കട്ടെ, മഹാപ്രതിഫലമുള്ള നിന്റെ ധൈര്യം നീ തള്ളിക്കളയരുത്, ധൈര്യപ്പെടുക. പ്രാർത്ഥനയിൽ നീ മടുത്തു പോകരുത്, പ്രാർത്ഥിക്കുക. വേലയിൽ നീ മടുത്തു പോകരുത്, വീണ്ടും നീ വേല ചെയ്യുക. നന്മ ചെയ്യുന്ന നീ മടുത്തു പോകരുത്, വീണ്ടും നീ നന്മ ചെയ്യുക. കാരണം എത്രയും കുറഞ്ഞു പോകുന്ന കാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വിവേകം വന്നെടുത്ത് നമുക്ക് കർത്താവിനെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒന്നാമതായി പറയുന്നു, കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുക, എപ്പോഴും സന്തോഷിക്കുക. എങ്ങനെ പ്രാർത്ഥിക്കുക? ഇടവിടാതെ പ്രാർത്ഥിക്കുക. ഇന്ന് എന്റെ ഇവിടെ പാടിയ പാട്ടുകളൊക്കെയും സഭയുടെ കർത്താവ് ആ സന്ദേശമാണ് പറയുന്നത്, സോർന്നു പോകാതെ നീ തളർന്നു പോകരുത്. രാവിലെ നമ്മെ കർത്താവ് നമ്മെ ഉത്സാഹിപ്പിച്ചു, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. മൂന്നാമതായിട്ട്, ചില ആളുകളെങ്കിലും ഇവിടെ അതെ ചിലര് ചില നന്മകൾ ചെയ്തു, പക്ഷെ അവര് പറയുന്നത് ഇനി ആർക്കും നന്മ ചെയ്യത്തില്ല, കാരണം മടുത്തു. പ്രിയ സഹോദര, നന്മ ചെയ്യുന്ന നീ മടുത്തു പോകരുത്, തളർന്നു പോകാൻ ഞാൻ തക്ക സമയത്ത് വേല ചെയ്യുന്നവര് ചെല്ലു പറഞ്ഞു, ആരും വരുന്നില്ല ബ്രദറെ, സുവിശേഷം പറഞ്ഞിട്ട് ആരും അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. പ്രിയ സഹോദര, ദൈവത്തിന്റെ മനസ്സിനെ ഉത്സാഹിപ്പിക്കുകയാണ്. ആകയാൽ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യക്തമല്ല നിറഞ്ഞിരിക്കുക, കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമായി തീരണം. ഹല്ലേലൂയ. നമുക്ക് പറയാം, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാവിനാണ് ഞാൻ വേല ചെയ്യുന്നത്. കോളേജിൽ പോകുന്ന പ്രിയ സഹോദര, നീ ഉത്സാഹത്തോടു കൂടെ പോവുക, നിന്റെ കൂടെയുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനത്രേ. ഹോസ്പിറ്റലിൽ ചെയ്ത സഹോദരിമാരെ, നിങ്ങൾ അധികം ഉത്സാഹത്തോടെ കൂടെ കടന്നു പോവുക. നിങ്ങളായി ദൈവം തന്നിരിക്കുന്ന ദൈവത്തിനാകുന്ന വാള് അതതിന്റെ പ്രവൃത്തിയാണ് മടങ്ങത്തില്ല. അത് അശ്വഭൂമിയും മാറിപ്പോയാലും ദൈവത്തിന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്തില്ല. സൈന്യകളാണ് നിനക്കറിയാമോ, അവൻ അടുത്തുകൂടെ അത് വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ദൂതന്മാർ അവൻ ആദിക്കുന്ന പരിശുദ്ധനായവൻ, അവന് മാറ്റമോ മാറ്റങ്ങൾ നിലവില്ലാത്ത വെളിച്ചങ്ങളുടെ പിതാവാണ്. സർവശക്തനായ ശക്തനായ ദൈവം, അവന്റെ പ്രതിനിധിയാണ് നീ, അവന്റെ റെപ്രസെന്റേറ്റീവാണ് നീ. നീ പ്രാർത്ഥിച്ചാൽ സ്വർഗം മറുപടി അയക്കും. നീ നീ മുഴങ്ങാൻ മടക്കിയാൽ പിശാചിന്റെ രാജ്യങ്ങൾ മടക്കും. നീ വേല ചെയ്താൽ ദൈവം ആത്മാക്കളെ തരും. നീ നന്മ ചെയ്താൽ കർത്താവിന്റെ നാമം ഉയർത്തപ്പെടും. നീ സ്നേഹിച്ചാൽ തിരുനാമം ഉയർത്തപ്പെടും. ഇന്ന് തളർന്നിരിക്കുന്ന സഹോദര, ഞാനല്ല ദൈവത്തിന്റെ വചനം നിന്നോട് പറയുന്നു, നീ എഴുന്നേൽക്കുക, നീ പ്രകാശിക്കുക, നീ എഴുന്നേറ്റ് പ്രകാശിക്കുക. ഉറങ്ങാനല്ല ദൈവം നിന്നെ വിളിച്ചത്, അലസമായിട്ട് ഇരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ദൈവം 16 വർഷങ്ങൾക്ക് മുമ്പ്, 18 വർഷങ്ങൾക്ക് മുമ്പ് നാശകരമായ കുഴിയിൽ നിന്നും കുഴിന്റെ ചേച്ചിയിൽ നിന്നും ദൈവം തന്നെ വിളിച്ചടക്കേണ്ട പിന്നിൽ ദൈവത്തിന്റെ മനസ്സിലൊരു പദ്ധതിയുണ്ട്. നീ എഴുന്നേൽക്കുക. ഇനി പകൽ നേരത്ത് നിന്നെ വിളിച്ച സൂര്യനല്ല, നിനക്ക് രാത്രി നിലാവട്ടെ തന്നെ ചന്ദ്രനുമല്ല, ദൈവം തന്നെ മേൽ നിത്യം പ്രകാശിക്കുന്നത് കൊണ്ട് നമുക്കൊരു വിഷ്ണുവിടെ കണ്ണുകൾ അടയ്ക്കാം. ആരെങ്കിലും നിരാശപ്പെട്ടിരിക്കുന്നെങ്കിൽ അവരെ നിമിഷം പ്രാർത്ഥിക്കുക, കർത്താവിൽ ഞാൻ നിരാശപ്പെട്ടിരിക്കുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ കൃപാസനത്തിലേക്ക് ഓടി വരികയാണ്, എന്നെ ധൈര്യപ്പെടുത്തണമേ, എന്നെ ശാരീരിക അസുഖം മൂലം
ഞാൻ ക്ഷണിച്ചിരിക്കുന്ന കർത്താവെ, വിശ്വസിക്കുന്നവരിലേക്ക് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവില്ലാത്ത ശക്തിയെ ഇപ്പോൾ എന്നിലേക്ക് അയക്കണമേ. കർത്താവ്, എനിക്ക് വചനം പറയാനായിട്ട് കഴിയുന്നില്ല. യേശു അവരങ്ങളെ ശുദ്ധീകരിച്ചവനെ, എന്റെ അവരങ്ങളെ ശുദ്ധീകരിക്കണമേ. കർത്താവിന്റെ ചെറുപ്പമാണെന്ന് പറഞ്ഞിരിക്കുന്നവരെ, എന്നെ അവരെ ബലപ്പെടുത്തിയതുപോലെ അവിടുന്ന് അവരെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. ഒരു ജീവനുള്ള പുതുവഴി തുറന്നിട്ടിരിക്കുന്നു, ജീവനുള്ള പുതുവഴി തുറന്നിട്ടിരിക്കുന്നു. അവന്റെ രക്തം വഴിയായി തുറന്നിട്ടിരിക്കുന്നത് കൊണ്ട് എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. സമയമായി കയറി ചെല്ലുക. അവിടെ നിന്റെ പ്രിയൻ ഇരിപ്പുണ്ട്, പിതാവിന്റെ വലതുഭാഗത്ത് അവൻ ഇരിപ്പുണ്ട്. അവരോട് പറയുക, ഞാൻ ക്ഷീണിച്ചിരിക്കുന്ന കർത്താവേ, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകണമേ, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കണമേ. നമ്മുടെ അല്പസമയം കർത്താവിനെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ. നിന്റെ നാവിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. കർത്താവിനെ സ്തുതിക്കുക, കർത്താവിനെ മഹത്വപ്പെടുത്തുക. എനിക്ക് പട്ടണത്തിൽ എഴുതിയട്ടെ, ശത്രുവിന്റെ രാജ്യം തകരപ്പെടട്ടെ, നമുക്ക് പട്ടണത്തെ ദൈവരാജ്യം വളരട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. നിരുതിരമാദീനാൽ പ്രതിഷ്ഠിച്ച ജീവ പുതുവഴിയ ഇവിടെ ഒന്നാമതായി നമ്മൾ ധൈര്യശീലിക്കുമ്പോൾ കൃപാസനത്തിലേക്ക് ഓടിച്ചെല്ലുക, അടുത്തു ചെല്ലുക, മറക്കരുത്. ഇറ്റ് ഈസ് നോട്ട് എ ത്രോൺ ഓഫ് ജഡ്ജ്മെന്റ്, ഇറ്റ് ഈസ് എ ത്രോൺ ഓഫ് ഗ്രേസ്. നിന്റെ കഴിവുകൊണ്ടല്ല, യോഗ്യത കൊണ്ടുമല്ല, കൃപാസനത്തിലേക്ക് നീ ഓടിച്ചെല്ലുക. പ്രാർത്ഥനയും അടുത്ത സഹോദര തടഞ്ഞുവെക്കുക, ഉപേക്ഷിക്കരുത്. നെഹെമ്യ മധുരമായി തുടങ്ങിയതുപോലെ, യസ്ര ഹഗ്ഗായി തുടങ്ങിയതുപോലെ വീണ്ടും തുടങ്ങിവെക്കുക. രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമതായി ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് ചെല്ലുക, അവിടെ നമ്മൾ ധൈര്യം പ്രാപിക്കും. ഹർഷകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് സ്വഭാവം ഉണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് കൃപാസനത്തിലേക്ക് ഓടിച്ചെല്ലും. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചപ്പോൾ, ഭാര്യ അദ്ദേഹം വിശ്രമിയാതെ ചെന്നൈയിൽ പോയതാ, ഭാര്യ മരിച്ചു കിടക്കുന്നു. ഹർഷകർ പറഞ്ഞിച്ച് അദ്ദേഹത്തിന്റെ ഒരു അഫ്ഷനിലൊക്കെ മുറിയുണ്ട്. അദ്ദേഹം അവിടേക്ക് ഓടിപ്പോയി മുറികടച്ചു. കുറെ കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങി വന്നു, ഇനി സംസ്കാരത്തിനുള്ള കാര്യങ്ങളെ ചെയ്യാം. കാരണം ആ വ്യക്തി ധൈര്യത്തിനായി സ്വന്തം ഭാര്യ മരിച്ചു കിടക്കുമ്പോൾ ആ വ്യക്തി ധൈര്യത്തിനായി കൃപാസനത്തിനരികിലേക്ക് ഓടിയ സഹോദരങ്ങളെ, ഈ ലോകത്തിൽ ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തവരൊന്നും വലിയ അമാനുഷ്യന്മാരായിരുന്നില്ല. പക്ഷേ കൃപാസനത്തിലേക്ക് ഓടിച്ചിരുന്ന പ്രവർത്തന മനുഷ്യരായിരുന്നു അവരെന്ന് ഇന്ന് നമ്മൾ പാർക്കരുത്. രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് എന്തുകൊണ്ടാണ് കൃപാസനത്തിലേക്ക് ചെല്ലാൻ പറ്റാത്തത്? എവിടെക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പാർട്ടി എന്നറിയോ, ഓ എനിക്കതിനുള്ള എന്തില്ല. ഒരു കാര്യം രക്ഷിക്കപ്പെട്ട നിയമങ്ങൾ ശ്രദ്ധിക്കുക. രാവിലെ ശുഭസമയത്തെ കുറിച്ച് പറഞ്ഞു, ദൈവം നമ്മുടെ ആരാണ്? നിങ്ങളോട് ഒരാളെ ചോദിക്കുകയാണ്, ദൈവം നിങ്ങളുടെ ആരാ ചോദിച്ചപ്പെട്ടെന്ന് എന്ത് പറയും? ഗോഡിസ്മൈ ഫാദർ. എടുക്കേണ്ട അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനം. അപ്പൊ നമ്മൾ പറഞ്ഞതറിയാം, ഓ ഞാൻ ഈ സഭയിൽ ജസ്റ്റ് വരുന്നേ ഉള്ളൂ, എനിക്ക് വലിയ കാര്യങ്ങളൊന്നും. അപ്പൊ നമ്മൾ ആരാ നോക്കണം? ഇനി നിങ്ങൾ അന്യന്മാരും പരദേശികളുമല്ല, പിന്നെ വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും. അടുത്തായി കേൾക്കണ്ടേ, എന്തോ ദൈവത്തിന്റെ ഭവനക്കാരോത്ര. ഐ ആം ദ മെമ്പർ ഓഫ് ഗോഡ്സ് ഫാമിലി. കബോധ്യമുണ്ടാവും, ദൈവത്തിന്റെ വീട്ടിലെ അംഗമാണ്. നിങ്ങൾക്ക് നമുക്ക് ഉറപ്പുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ പിന്നെ ദൈവത്തെ അപ്പാന്ന് വിളിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, കർത്താവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ രാവിലെ പറഞ്ഞ കാര്യങ്ങളെ ആവർത്തിക്കുകയാണ്. യൂസ് യുവർ ഹാർട്ട്, നോട്ട് ബ്രെയിൻ. ഹൃദയം തന്നിരിക്കുന്ന എന്തിനാണെന്നറിയോ? ഈ ദൈവവുമായിട്ട് ഒരു ഇന്റിമേറ്റ് റിലേഷനിലേക്ക് വരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് കർത്താവ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? സ്വർഗത്തിലായ ഞങ്ങളുടെ പിതാവേ, ഉറപ്പിക്കുന്ന സൗകര്യങ്ങളെ ഗോഡിഷ് മൈ ഫാദർ, മനസ്സിലുള്ള പിതാവ്, സർവാശ്വാസങ്ങളുടെയും ദൈവം, അബ്ബ അബ്ബ എന്നല്ലോ, അബ്ബ ഫാദർ. നമ്മൾ കർത്താവിനടുത്ത് ചെല്ലുമ്പോൾ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ നിങ്ങൾ ദൈവത്തിനടുക്കുമ്പോൾ എന്താ പറയുന്നത്? ഹൃദയത്തിൽ നിന്ന് പറയാം സ്വരങ്ങളെ, ഹൃദയത്തിൽ നമുക്ക് പറയാം. ഇനി നിങ്ങൾ പരസ്യമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ എന്റെ ഒരു അപേക്ഷയാണ്, നമ്മൾ മനോഹരമായ വാക്കുകളൊക്കെ നമുക്ക് വിട്ടുകളയാം, ചോ മറ്റൊരൊക്കെ കേൾക്കുകയല്ലേ, നമുക്ക് ഇന്റിമേറ്റായിട്ട് പ്രാർത്ഥിക്കുക. അപ്പച്ച പിതാവേ, കർത്താവേ, ഈ ട്രഡീഷൻ പാരമ്പര്യത്തിന്റെ ചങ്ങലകൾ നമുക്ക് പൊട്ടിച്ചു കളയാം. ആവർത്തന വിരുദ്ധതയുള്ള വാക്കുകൾ എന്താണ്? സാധാരണ പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്, ചില പ്രാർത്ഥന ഇത് തന്നെയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നൊരു കാര്യം, കർത്താവിന്റെ അടുക്കൽ നമുക്ക് ധൈര്യത്തോടെ തന്നെ, എത്ര പേർ വിശ്വസിക്കുന്നതാണ്, കർത്താവിന്റെ അടുക്കൽ എനിക്ക് ദൈവം എന്റെ പിതാവാണ്. നമ്മുടെ അവിടെ ഇരിക്കുമ്പോ പിശാചു പറയും, നീ പ്രാർത്ഥിക്കുന്നൊരു കാര്യമില്ല, ഈ അവസ്ഥ നീ പ്രാർത്ഥിക്കാനോ, കർത്താവിന്റെ അടുത്ത് ചെല്ലാനോ, നീ എന്തോ ഒരു കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ വന്നേ. അനേക ചിന്തകൾ പിശാചു നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുചെല്ലുമ്പോ അവനെ മൈൻഡ് ചെയ്യുന്നത് നേരെ കർത്താവിന്റെ അടുത്തേക്ക് പോകും. കർത്താവിന്റെ അടുത്തേക്ക് ഒരിക്കലും നൂതനമായ പറയത്തില്ല, പോയിട്ട് അവളുടെ അടുത്ത് പലരും അപ്പമാരും വരുന്നുണ്ട്, മക്കളെ അവിടെ ഉറങ്ങാൻ പോട. സ്വർഗത്തിൽ അപ്പച്ചൻ ഒരിക്കലും പറയത്തില്ല, ഡാഡി സ്ലീപ്പിംഗ്, ഡാഡി ഞാൻ. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് ഉറങ്ങാത്തവനായ ദൈവമാണ്. രണ്ടാമതായി ഡിസ്റ്റർബ് മാറാന്ന് പറയത്തില്ല, തന്റെ മക്കൾ ചെല്ലുമ്പോൾ ആ സ്വർഗീയപിതാവ് രണ്ടു കലങ്ങളും നീട്ടി സ്വീകരിക്കുന്നവനാണ്. അപ്പൊ പിശാചു പറയും, നീ കുറച്ച് പാപമൊക്കെ ചെയ്തല്ലേ, പിന്നെ നിനക്ക് എങ്ങനെ ദൈവത്തിനടുത്ത് പോകാൻ സാധിക്കും? അനുഗമിച്ചോ? അനുഗമിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരറിഞ്ഞിട്ടുണ്ട്? മുടിനായ പുത്രന്റെ അപ്പൻ അവൻ മടങ്ങി വന്നപ്പോൾ ആദ്യം അറിഞ്ഞാലറിയോ? എന്തോ വേറെ എല്ലാവരും പിന്നെ പുറകെ വരിക ചെയ്ത്, ആദ്യം ആ വീട്ടിൽ ഒരു നാ അല്ല അപ്പനോട് സെർവന്റ് ആ വരുന്നുണ്ട് കേട്ടോ, അവൻ വരുന്നുണ്ട്, ഒന്നുമില്ല, നിന്നെ മടങ്ങി വരുവ്. ഹൃദയത്തിന്റെ ഉള്ളിലെ നുറുക്കം ആദ്യം തിരിച്ചറിയുന്നത് സ്വർഗസ്ഥനായ പിതാവ്. ആ പിതാവിന്റെ അടുക്കലേക്ക് ധൈര്യത്തോടെ കടന്നേരുക. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ പിതാവാണ്. ഞങ്ങൾ ആവർത്തിക്കുകയാണ്, ഈ ആരും തെറ്റിദ്ധരിക്കരുത്. പണ്ട് ഞങ്ങൾ ഒത്തിരി വിഗ്രഹത്തെ ആരാധിച്ചിരുന്നു, ഇപ്പൊ ഞങ്ങൾ വിഗ്രഹത്തെ ഒന്നും ആരാധിക്കുന്നില്ല. പണ്ട് ഞങ്ങൾ നേർച്ചകാഴ്ചകളായിരുന്നു, ഇപ്പൊ സ്തോത്രമാണ്. അതല്ല കൃത്യം കൂട്ടായ്മ, ഇറ്റ്സ് എ റിലേഷൻ. രാവിലെ കേട്ടതുപോലെ റിലേഷൻ വിത്ത് ഗോഡ് ദ ഫാദർ ആൻഡ് റിലേഷൻ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ഈ മർമ്മം നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിന്റെ വെളിപ്പാട് തരണം. ഇതൊരു സഭയിൽ നിന്ന് വേറെ സഭയിൽ പോകുന്നതല്ല, ചില കാര്യങ്ങൾ തെറ്റായതുകൊണ്ട് അപ്പുറത്ത് നല്ലതായിട്ട് പോകുന്നതല്ല, ചീത്ത ആളുകളെ നല്ലവരാക്കുന്നതല്ല. ഇറ്റ് എ റിലേഷൻ ദൈവത്തിന്റെ വീട്ടിലെ. നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് എത്ര സ്വാതന്ത്ര്യമുണ്ട്? ഒരു സ്വാതന്ത്ര്യമില്ലേ? നിരാശപ്പെട്ടിരിക്കുമ്പോൾ പ്രിയ സഹോദര, എഴുന്നേൽക്കണം. അവിടെ കൊറ്റതത്രമാണ് ക്രൈസ്. ഇനി ഞങ്ങൾ സാധാരണ ആളുകൾ പറയുന്നത് ഗ്യാരണ്ടി, പ്രിയ സഹോദരങ്ങൾ കർത്താവിന്റെ പുറകെ വന്നാൽ മതി, ഒരു പ്രശ്നമുണ്ടാകുന്നു പറയത്തില്ല. കാരണം ലോകത്ത് നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്, പക്ഷേ എങ്കിലും ആ വാക്കെനിക്കുണ്ടെങ്കിലും ധൈര്യപ്പെടുവി, ഞാൻ ലോകത്തെ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇപ്പോഴും എന്നാണെന്നറിയ, പഴയ ആരും കിടക്കല്ലേ, കർത്താവെ മുമ്പിൽ ഒരു ചെങ്കടൽ എന്റെ മുമ്പിൽ കിടക്കുന്നു. നമ്മൾ പാട്ടൊക്കെ പാടാറല്ലേ, ചെങ്കടൽ നമ്മുടെ മുമ്പിലെ ചെങ്കടൽ എന്താ? അപ്പൊ നിങ്ങളുടെ എന്തുകൊണ്ട് ഇതിനെ എന്ത് ചെയ്യണം? ഇതിനെ രണ്ടാക്കണം. രണ്ടാക്കിയിട്ട് ഈ ചെങ്കടലിന് അകത്തോടെ കരയിലൂടെ കടൽ എന്ന പോലെ കരയിലൂടെ നടന്നു പോകുമ്പോ ഞങ്ങളുടെ നാട്ടിലെ അറിയുന്ന അമ്മച്ചനൊക്കെ പറയണം, കണ്ടോ അവർ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് കടലിനും അകത്തോടെ അവർ നടന്നുപോയി. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ചെങ്കടൽ എന്ത് ചെയ്തില്ല, പിരിയുന്നില്ല. അപ്പൊ അവർക്ക് പ്രാർത്ഥന ചെയ്തു, കർത്താവെ എന്താ കർത്താവെ, നീ ഇസ്രായേലിനോട് ചെങ്കടലെ വിരിച്ചിട്ട്. കർത്താവ് പറയും, മോനെ ചെങ്കടലെ പിരിക്കാനല്ല നിന്നെ പുതിയ നിയമത്തിൽ വിളിച്ചത്, അതിന്റെ മുകളിലൂടെ നടക്കാനാണ്.
അതിന്റെ മുകളിലൂടെ, തിരമാലകളുടെ മുകളിലൂടെ നടക്കണം. നിന്റെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ നിന്റെ മുഖം പാടാതെ സ്വർഗത്തനായ പിതാവിനെ നീ സ്തുതിച്ച് അതിന്റെ മുകളിലൂടെ നടക്കുമ്പോൾ നിന്റെ ബന്ധുക്കളും നിന്റെ വീട്ടുകാരും പറയും, ഇവൻ വിളിക്കുന്ന ദൈവം സത്യദൈവം തന്നെയാണ്. വിശ്വാസത്താൽ അവർ കരയിലുന്നത് പോലെ ചങ്ങലും നടന്ന് ഇന്ത്യ പറയട്ടെ, വിശ്വാസത്താൽ അവർ ദൈവജനം, പുതിയ നിയമത്തിൽ വിളിക്കപ്പെട്ടവൻ. അതെ, അവൻ കരയിലുന്നത് പോലെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി വെള്ളത്തിന്റെ മകളിലൂടെ നടന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഡു നോട്ട് ലൂസ് ഹോപ്പ്. ഇംഗ്ലീഷ് എഴുതിക്കാണ്, അധൈര്യപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്, കലങ്ങിപ്പോകരുത്. അടുത്ത വാക്യങ്ങളെല്ലാം ഇൻ മൈ ഫാദേഴ്സ് ഹൗസ്. പ്രിയമുള്ളവരെ, ഒന്നാമതായി നാം മുറുകെ പിടിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. രണ്ടാമതായി അധൈര്യപ്പെടുമ്പോൾ കൃപാസനത്തിന് അരികിലേക്ക് ഓടിച്ചെല്ലാം. ഇനി നിങ്ങൾ തീരുമാനിക്കും, ഒരു ഫോൺ വന്നു, ഒരു പ്രശ്നം എന്തോ ആയിക്കോട്ടെ, നിങ്ങളെ ഫോണോടെ വെച്ചിട്ട് കഥ വേണം, ഇല്ലാവട്ടെ, നിങ്ങളെ പ്രാർത്ഥനയെ അവർ ഫാമിലി ഫാദർ അപ്പച്ച പിതാവേ ഈ ഒരു വിഷയം കർത്താവേ എന്തുവായിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾ അറിഞ്ഞു വരുന്നത് ഞാൻ ഉറപ്പ് തരാം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്തോടുകൂടി ആയിരിക്കും. ഹല്ലേലൂയ. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവർ ഫാദർ ഇൻ ഹെവൻ, തൈ നെയിം, തൈ വിൽ, തൈ കിങ്ഡം. കഥാവേദിന്റെ മധ്യത്തിൽ നിന്റെ നാമം ഉയർത്തപ്പെടണം, നിന്റെ രാജ്യവിന്റെ വീട്ടിൽ വരണം, നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ ഇതിലൂടെ നിറവേറണം. സ്വർഗത്തിലധികം പറയും, അങ്ങനെ തന്നെ ആ നമ്പോട്ട് പ്രവചനത്തിലൂടെ. കഴിഞ്ഞ ദിവസം ആ ശ്രീലങ്കയിൽ നിന്ന് വന്ന ഷമി എന്ന് പറയുന്ന സഹോദരൻ വന്നപ്പോൾ അവരുടെ അമ്മയെ കുറിച്ച് വിചാരിച്ചവർക്ക് അറിയാം, സ്വന്തം ഭർത്താവിനെ സുവിശേഷം വെടിവെച്ചു വന്നിട്ടും കർത്താവിന് വേണ്ടി കഴിഞ്ഞ നേരം വർഷങ്ങൾ ശ്രീലങ്കയിൽ ആ പാവപ്പെട്ട സ്ത്രീ ബലത്തോടെ നിന്ന് അനേക കാര്യങ്ങളെ ക്രിസ്തുവിലേക്ക് നടത്തി. അവരെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞു എനിക്ക് എന്റെ മനസ്സിലുണ്ട്, അവന്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ബൈബിൾ തുറന്നു നോക്കാറുണ്ട്. അടുക്കള ജോലി ചെയ്തതിനിടയിലും ഇടയ്ക്ക് ബൈബിൾ തുറന്നു നോക്കാറുണ്ട്. പ്രിയമുള്ളവരെ, അവരുടെ ബലത്തിന്റെ രഹസ്യം മറ്റൊന്നല്ല, കൃപാസനത്തിലേക്ക് ഓടിച്ചില്ലെന്ന അവസ്ഥ. ഹല്ലേലൂയ. എപ്പോഴും മുറി വെച്ച് പ്രാർത്ഥിക്കണം ആയിരുന്നോട് പറഞ്ഞു, പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയപ്പെട്ടാവ്. നിങ്ങളുടെ മുമ്പിലെ വിഷയം എന്തുമായിക്കോട്ടെ, ഇപ്പൊ നിങ്ങളിവിടെ സഹോദര, നിങ്ങൾ ആത്മവിഷയങ്ങളും അല്ല ഭൗതിക വിഷയങ്ങളായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, തൈ നെയ്യും, തൈ കിങ്ഡം, തൈ വിൽ. നിങ്ങൾ ഇറങ്ങി വരുന്ന ഞാൻ പറയാം, നിങ്ങളെതിരെ പിശാച് ഞാൻ പറയാം, ആ കൃപാസനത്തിന് മുമ്പിൽ നിങ്ങൾ ഇറങ്ങി വരികയാണെങ്കിൽ നിങ്ങളെ പിശാചൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം സ്വർഗീയപ്പെടാവിന്റെ ഇപ്രകാരമായ ശബ്ദം കേട്ട് കഴിയാം. അടുത്തായി പറയുന്നവരെ, നമ്മൾ ഉള്ളിൽ ക്ഷീണിച്ചു മുഴക്കാതിരിപ്പാൻ ഒന്നാമതായി പറയുന്നു, അടുത്തേറെ ദൂരെ നിൽക്കരുത്. രണ്ടാമതായി ഒരു കാര്യം ഉറപ്പിക്കുക, ഗോഡ് മൈ ഫാദർ, ഉറങ്ങാത്ത പിതാവ്, എല്ലാം അറിയുന്ന സ്വർഗീയ പിതാവ്. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഹെബ്രായരുടെ പത്രം അധ്യായം അതിന് മൂന്നാം വാക്യം നിങ്ങൾക്കറിയാം, വാക്യങ്ങളാണ് ഹെബ്രായരുടെ പത്രം അധ്യായത്തിന്റെ മൂന്നാം വാക്യം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചെന്ന് പറഞ്ഞ പോലെ ഇംഗ്ലീഷ് എന്താ എഴുതിയിരിക്കുന്നത്, എന്താ വേറി എന്ന് പറഞ്ഞാൽ, ഓ വേണ്ട, മടുത്തു. ഒന്ന് ക്ഷീണിച്ചു, രണ്ട് മടുത്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ എന്നാ ചെയ്യണമെന്നാ പറഞ്ഞേ എന്ന് പറഞ്ഞത് വായിച്ചതോ സാർ? എന്തോ പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളണം. അപ്പൊ നമ്മള് ഇനി വളരെ പ്രായോഗികമായിട്ട് ചില പറഞ്ഞറിയോ സോദര, മനുഷ്യരെല്ലാവരും കേട്ടു, എന്റെ സ്വന്തം ഭർത്താവ് പോലും എന്നെ മനസ്സിലാക്കുന്നില്ല, എന്റെ ഭാര്യയ്ക്ക് എന്നെ മനസ്സിലാകുന്നില്ല, നാട്ടിലെ അപ്പന്റെ അമ്മയുടെ കാര്യം പറയാനും വേണ്ട. പിന്നെ ഞാൻ നാല് കാറ്റഗറി ഒരാളെ കുറിച്ച് പറയാൻ പോവാ, വളരെ ശ്രദ്ധിക്കണം.
rejected, despised, man of sorrows, familiar with suffering. മലയാളത്തിൽ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു. നാളെ കാറ്റഗറി ഒന്നാം നോക്കാണ് നമ്മൾ കണ്ട തെറ്റിക്കപ്പെട്ടു. പിന്നെ വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. ഇംഗ്ലീഷിൽ ഫെമിലിയർ വിത്ത് സോറോസ്. കഷ്ടങ്ങളാൽ വളരെയധികം ഫെമിലിയറായിട്ട് ഇരുന്ന കർത്താവ്. ഞാൻ ചുറ്റുള്ള അവസാനിപ്പിക്കണം, വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ആരെങ്കിലും, ഞാൻ ഇന്ന് പലപ്പോഴും
ചിലപ്പോൾ ഒരാളോടായിരിക്കും, ഒരാളെ ആയിരിക്കും ദൈവം ബലപ്പെടുത്തുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക്, ഇനി നിങ്ങൾ വായിക്കണം, മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, വ്യസനമാത്രമായി രോഗശീലിച്ചവനായി നമ്മുടെ പാപങ്ങളെ വഹിച്ചു, രോഗങ്ങളെ ചുമന്നു,
വേദനകളെ വഹിച്ചവനായി കാൽവരി ക്രൂശി കിടക്കുന്ന കർത്താവിനെ നമുക്കൊന്ന് ധ്യാനിക്കാം. നിങ്ങൾ മാസവരവിടെ പോലെ 12 പേരിൽ തന്റെ കൂടെ നടന്ന യൂദാസ് 30 വെള്ളിക്കാശിന് യേശുവിനെ വിറ്റു. നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ പത്രോസ് 3 പറഞ്ഞു, ഇവനെ അറിയുന്നത് പോലുമില്ല, ശവിക്കുകയും കൂടെ ചെയ്തു. കർത്താവിന്റെ കൂടെ എല്ലാവരും കർത്താവിനെ വിട്ടുപോയി. ക്രൂശീകരണത്തെക്കുറിച്ച് ഒരു പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ക്രൂശിക്കപ്പെട്ടവനെ ജനം എങ്ങനെയാണ് കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അവനെ ചിലപ്പോ ഇവിടെ ചിലപ്പോ ഈ കടലിൽ കയറി എന്തെങ്കിലും മോട്ടിക്കുന്നവനെ റോഡിലിട്ട് ആളെ ഹാലി ചെയ്യുന്നുണ്ട്, വരുന്നവരെല്ലാം കണ്ണം കൊടുത്തു എന്ന് പറഞ്ഞാൽ അവനെ അങ്ങ് കൊടുത്തിരിക്കുക. ക്രൂശിക്കപ്പെട്ടവനെ അതുപോലല്ല, ഡിസ്പൈസ്ഡ്, പോകവരെല്ലാം തല പഠിക്കും, നേക്കഡ്, അനുഭവസ്ത്രധാരിയായി മുൾക്കിരയുടെ തലയിൽ വെച്ച് കൈകളും കാലുകളും മാടിയടിക്കപ്പെട്ട് നിങ്ങളുടെ വാക്കുകൾ റിജക്റ്റഡ്. ഞാൻ ആവർത്തിക്കുകയാണ്, റിജക്റ്റഡ് ബൈ മെൻ, ഡിസ്പൈസ്ഡ് ബൈ മെൻ. ചെറിയെങ്കിലെ എന്താ നിങ്ങളുടെ പ്രയോജനം? അയ്യോ എന്റെ കർത്താവേ, ഇത്രയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയാണ് കേട്ടത്. കർത്താവിന്റെ ക്രൂശിലേക്ക് കുറച്ചുകൊണ്ടിട്ട് റിജക്റ്റഡ് ധ്യാനിക്കുക, ഡിസ്പൈസ്ഡ്, മാൻ ഓഫ് സോറോസ്, ഫെമിലിയർ വിത്ത് സോറോസ്, ഫെമിലിയർ വിത്ത് സഫറിംഗ്. ഞാൻ നിങ്ങളെല്ലാവരെയും കർത്താവ് കിടക്കുന്ന ക്രൂശിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾ എത്ര പ്രതികൂലങ്ങളുള്ള എല്ലായിടത്തും രോഗവും ഭാരങ്ങളും പ്രയാസങ്ങളും ആത്മീയ പോരാട്ടങ്ങളും എല്ലാം എടുത്തു കർത്താവിന്റെ ക്രൂശിലൂടെ കടക്കാം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പെട്ടെന്ന് ദൈവത്തെ പറയണം, ദൈവം കൈവിട്ട് അത്ര പേരോട് ഉണ്ടാകും. കൈകളെ വിട്ടാം, ദൈവം എന്നെ കൈവിട്ടു. മനുഷ്യരെ കൈവിട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒത്തിരി പേര് കൈവിട്ടു. ബ്രദറെ സഹോദര, എന്നെ മനുഷ്യരൊക്കെ കൈവിട്ടു. ഞാൻ ഒത്തിരി നിന്ദിക്കപ്പെട്ടതാണ്, ഒത്തിരി അനുഭവിച്ചതാണ്. എന്റെ സ്വന്തമുള്ളവർ പോലും എന്നെ, നമ്മുടെ വീടിനെ എടുക്കാം, നമ്മുടെ സ്വന്തം വീട്, നമ്മുടെ ഓഫീസ് അല്ലെ ചർച്ച്, കഥാവേ ഞങ്ങൾ ചോദിക്കട്ടെ, ദൈവം കൈവിട്ടവരോട് ഒന്ന് കൈവെക്കാം. ഞാൻ ഈ പ്രസംഗം കൂടെ അവസാനിപ്പിക്കാം. എന്നാൽ കർത്താവ്, ഹി വാസ് റിജക്റ്റഡ് ബൈ മാൻ ആൻഡ് ബൈ ഗോഡ്. ആ ഗുരുവിട്ട് കിടന്നുകൊണ്ട് നിലവിളിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? നോ ആൻസർ, നോ ആൻസർ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ്, ആ കുരുടത്തിൽ നിലവിളിക്കുന്ന വെളിച്ചത്തിന്റെ പുത്രൻ, ദൈവത്താൽ കൈവിടപ്പെട്ട് എന്റെയും നിന്റെയും പാപത്തിന് പരിഹാരമായി അവസാന തുള്ളിച്ചോര വരെ വിറ്റി തുപ്പലേൽക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് ഷെയിം, ഡെസ്പൈസ്ഡ്, റിജക്റ്റഡ്, മാനോസോറോസ്, ഫെമിലി വിത്ത് സഫറിംഗ്, ദൈവത്താൽ കൈവിടപ്പെട്ട് കിടക്കുന്നവരൊക്കെ ചെന്നിട്ട് കഥ പറയുകയാണ്, നെഞ്ചു മുഴുവൻ നിഷേധിച്ചു മടക്കരുത്, നീ അവനെ നോക്കി ഇത്തയ്യം പറഞ്ഞാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്ന ആയിരം ആയിരം നാവുകളായി വർണ്ണിക്കാൻ എനിക്ക് കഴിയത്തില്ല. മറ്റാരും നീ കാണണ്ട, നീ മാത്രം കൗശല്യോടെ നിൽക്കുന്നു. ആ 9 നേരത്ത് യേശു ചന്ദ്രനെ വിളിച്ചു, മൈ ഗോഡ് മൈ ഗോഡ്. അതിനെക്കുറിച്ച് പറയുന്ന അവന്റെ സ്വന്തം ഭാഷ, അരാമ്യ ഭാഷയിലാ നിലവിളിച്ചത്. ഹീബ്രും ഗ്രീക്കും ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം അവൻ ഭൂമിയിൽ ഒരു കുഞ്ഞായിരുന്നപ്പോൾ അവൻ ചെറുപ്പത്തിൽ പഠിച്ച വാക്കുകൾ ഹൃദയത്തിന്റെ അടുത്തലവൻ സ്വന്തം ഭാഷയിൽ നിലവിളിച്ചു, എലോഹി എലോഹി ലമാ ശബ്ബതനി. മനുഷ്യർ കൈവിടപ്പെട്ട സഹോദര, നിന്നെ ദൈവം കൈവിട്ടിട്ടില്ല, എന്നെ ദൈവം കൈവിട്ടിട്ടില്ല. അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നത്, നിങ്ങളവിടെ ഈ മെസ്സേജ് കൊടുക്കേണ്ടിരിക്കുന്നത്, അവനെ ധ്യാനിക്കുക. പരിശുദ്ധാത്മാവ് ആ ഇരുട്ടിന്റെ ആഴത്തെക്കുറിച്ച് വെളിപ്പാട് തരട്ടെ. ആ നിന്ദയുടെ, ആ ഷെയിമിന്റെ, ആ ഡിസ്പൈസിംഗിന്റെ, ആ റിജക്ഷന്റെ ആഴത്തെക്കുറിച്ച് വെളിപ്പാട് തരുമ്പോൾ അടുത്തൊരു വാക്യം നമ്മുടെ ഹൃദയത്തിൽ ചൊല്ലിക്കുകയാണ്, വി ആർ അക്സെപ്റ്റഡ് ഇൻ ദ ബിലവഡ്, വി ആർ അക്സെപ്റ്റഡ് ഇൻ ദ ബിലവഡ് ആൻഡ് ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിന്റെ മകനെ കൊള്ളുമാണ്. ഇനി നിങ്ങൾ നീ എന്തുകൊണ്ട് അധൈര്യപ്പെടണം, എന്തുകൊണ്ട് നിന്റെ അവനെ നടക്കണം, എന്തുകൊണ്ട് നീ ഭയപ്പെടണം? ഇത്രമാത്രം നിന്നെ സ്നേഹിച്ച ആരും ഈ ലോകത്തിലില്ല. സ്വന്തം പുത്രനെ നമുക്കടുത്ത് നടത്താവ. അതുകൊണ്ടാണ് പൗലോസ് മനസ്സിലാക്കി പറഞ്ഞത്, എത്ര വലിയ സ്നേഹം, എത്ര വലിയ സ്നേഹം. ക്രൈസ്തവരെ വരുന്ന നാളുകളിൽ ടർബിൾ ടൈംസ്, ദുർഘട സമയങ്ങൾ എന്നെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾ അതിലൂടെ കടന്നു പോകുകയായിരിക്കാം, മറുപടികളില്ലായിരിക്കാം, അധൈര്യപ്പെട്ടു പോവുകയായിരിക്കാം, ക്ഷീണിച്ചു പോവുകയായിരിക്കാം, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലായിരിക്കാം, തിരുവനകളിൽ തിരിയാൻ കഴിയുന്നില്ലായിരിക്കാം. ഇന്ന് പകൽ കുറച്ച് ഹോളുകൾ പറ്റുക, നിനക്കുള്ള നീ മുറുകെ പിടിക്കുക, ഫെയ്ത്ത് ഹോപ്പ് നീ മുറുകെ പിടിക്കുക. ഇവിടെ നമുക്ക് നിലക്കുന്ന നഗരമില്ല. രണ്ടാമതായി കൃപാസന്ധ്രയിലേക്ക് കൂടി ചെല്ലുക, അടുത്തിയല്ലുക. ഈ പ്രാർത്ഥന സമയത്ത് കൃപാസന്ധ്രയിലേക്ക് നീ അടുത്തിയല്ലുക. അവിടെ മഹാവിരുദ്ധൻ നിന്റെ പേരെടുത്ത് പ്രാർത്ഥിക്കുന്ന കേൾക്കാൻ സാധിക്കും. രണ്ടാമതായി God is my father. ദൈവന്റെ അപ്പനാണ്, ദൈവന്റെ പിതാവാണ്, എന്റെ സ്വന്തം പിതാവ്. ഞാൻ അന്യനല്ല, പരദേശിയല്ല, ദൈവത്തിന്റെ വീട്ടുകാരന്റെ വീട്ടുകാരിയാണ്, ദൈവത്തിന്റെ ഭവനക്കാരനാണ്, ദൈവത്തിന്റെ ഭവനക്കാരിയാണ്. മൂന്നാമതായി അത് എന്റെ ദൈവം എന്നെ അറിയുന്നു. മൂന്നാമതായി നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ ദൈവത്താലും മനുഷ്യരാലും കൈവിടപ്പെട്ടവനെ നിങ്ങൾ ധ്യാനിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളായിരിക്കും ഈ പട്ടണത്തിലെ ഏറ്റവും സന്തോഷമുള്ള വ്യക്തി. നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞതല്ല, ക്രൂശിന്റെ ധ്യാനത്തിൽ അവനുമായിട്ടുള്ള കൂട്ടായ്മ നീ പങ്കിടുകയും നീ യഥാർത്ഥ മുമ്പേ കേട്ട ജോയ്, ലവ്, അറ്റ് പീസ് നീ അനുഭവിക്കുകയും ചെയ്യും. നമുക്ക് ക്രൂശിലേക്ക് മടങ്ങിപ്പോകാം. ഞാൻ ശിവസാര വാക്യങ്ങൾ ഒരിക്കലും എടുക്കുകയാണ്. ഞാൻ എഴുതി വെച്ചിരുന്നു, സൗരത്ത് പറഞ്ഞു, പിതാവ് യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ എന്ന് പറഞ്ഞിട്ട് എന്നെയും ഐ ആം ലവ്ഡ് ബൈ ഗോഡ്. പിതാവ് യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ ദൈവത്തെ. തിരിച്ചൊരു ചോദ്യം, യേശു പിതാവിനെ സ്നേഹിച്ചതുപോലെ എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുമോ? ആ ചോദ്യം ഞാൻ നിങ്ങളെ മുമ്പിൽ വെച്ച് ഞാൻ അവസാനിപ്പിക്കുക. യേശു പിതാവിനെ സ്നേഹിച്ചതുപോലെ എനിക്ക് എന്റെ കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുമോ? മഹത്വത്തിന് പ്രത്യാശ അതേ ക്രിസ്തുവിന്റെ ഉള്ളിലിരിക്കുമ്പോൾ, അതേ ആത്മാവിനെ തന്നിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു കഴിയും. എന്നെയാണല്ല, എന്റെ ഉള്ളിലെ ക്രിസ്തു ആ പിതാവിനെ അത്രമാത്രം സ്നേഹിക്കുമ്പോൾ നമ്മൾ പറയും, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. ആണിപ്പഴ കണ്ട് തോമസ് പറഞ്ഞു, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. അവന്റെ എല്ലാ സംശയങ്ങളും നീങ്ങിപ്പോയി. അനേക സംശയങ്ങളുമായിട്ട് വന്ന സഹോദര സഹോദരി, ജീവിതത്തിൽ നിരാശപ്പെട്ടു വന്ന സഹോദര സഹോദരി, ക്ഷീണിച്ചു മടുത്ത സഹോദര, നീ എന്റെ ആണിപ്പഴകളെ കാണുക, റിജക്റ്റഡ് ബൈ മെൻ ആൻഡ് ഗോഡ്. പക്ഷേ അവരെന്നേക്കുമായി കൈവിട്ടില്ല, അവരുടെ നേറ്റു ജീവിക്കുന്നതുമാണ്. അവിടെ മറ്റൊരു ഉപകരണങ്ങൾ നമുക്ക് അടയ്ക്കാം. കൃപാസന്ധ്രയിലേക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ, വചനം വായിക്കാൻ കഴിയാതെ പലതരം മടുത്തുപോയ സഹോദരങ്ങളിവിടെ ഉണ്ടെങ്കിൽ, റൈറ്റ് നൗ ഗോ ടു ദ ത്രോൺ ഓഫ് ഗ്രേസ്. ഒളിച്ചെല്ലുക, ഒളിച്ചെല്ലുക. സംഗ്രഹ നഗരത്തിലേക്ക് അന്ന് ആളുകൾ ഓടി അവയെ പ്രാപിച്ചതുപോലെ, ഗോ ടു ദ ത്രോൺ ഓഫ് ഗ്രേസ്. ആണിപ്പാടുള്ള അവരുടെ അവരെടുപ്പുണ്ട്. അവന്റെ മുഖത്തേക്ക് നീ നോക്കുക. ക്രൂശിൽ വെച്ചവൻ നിന്ദിക്കപ്പെട്ടു, രചിക്കപ്പെട്ടു, വ്യസന മാത്രമായി രോഗശീലിച്ചവനായി അടിക്കപ്പെട്ടു, മുറിവേൽപ്പിക്കപ്പെട്ടു, തുമ്പലേൽപ്പെട്ടു. ഈ ലോകം അവനെ തള്ളിക്കളഞ്ഞു. കഥാവേ, ഞാൻ അതിന്റെ ഒന്നും 1000 അനുഭവിച്ചിട്ടില്ല, അതിന്റെ ഒരു 10000 ഞാൻ അനുഭവിച്ചിട്ടില്ല. കഥാവേ, നിന്റെ മുക്കൂശയിൽ നമുക്ക് ഞാൻ ധൈര്യം പ്രാപിക്കുക, ഞാൻ ധൈര്യം പ്രാപിക്കുക. ഈ ശാനം മൂലം പൗലോസിന്റെ കപ്പൽ നേരാനടിച്ചപ്പോൾ അവൻ ദൈവശബ്ദം കണ്ട് വില പ്രാപിച്ചതുപോലെ ഈ ശാനം മൂലം എന്റെ ജീവിതത്തെ നേരാനടിക്കുന്നോണ്ടിരിക്കുമ്പോൾ ഞാൻ ജയം പ്രാപിക്കുന്നത് എന്റെ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ധ്യാനിക്കുമ്പോൾ പറയാം. എനിക്ക് മറ്റൊന്നും അറിയത്തില്ല, മറ്റൊന്നും എനിക്കറിയത്തില്ല, ഒന്നും എനിക്കറിയത്തില്ല, കർത്താവ് എനിക്ക് വേണ്ടി എനിക്ക് പറ്റും കഴിയുന്നുണ്ടല്ലോ, ക്രൂശിക്കപ്പെട്ടു മരിച്ചു.